അറിയാതെ ഞാനത് ചുംബിച്ചു തുടങ്ങി. റോസ്മരിയ എഴുതുന്നു, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒന്നിരുത്തേണ്ട ആവശ്യം വന്നു. അതിനായാണ് ഹിന്ദു മതവിശ്വാസിയായ ഞാൻ ആദ്യമായി ബൈബിൾ കയ്യിലെടുത്തത്. ഉത്തമഗീതത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് ആ കുട്ടിക്കെതിരെ പ്രയോഗിച്ചു. പിന്നീട് പ്രീ ഡിഗ്രി പഠന സമയത്ത് ഒരു പുസ്തകം എഴുതുന്നതിനായി ബൈബിളും ഖുറാനും ജൈന ബുദ്ധ സിഖ് മതഗ്രന്ഥങ്ങളുമെല്ലാം അല്പം പഠിച്ചു. അവയൊന്നും എന്നിൽ സ്വാധീനമുണ്ടാക്കിയില്ല. അന്നാളിൽ ഹിന്ദുമതത്തെക്കുറിച്ച് സാമാന്യം പഠിച്ച ഒരു ഹിന്ദുവായിരുന്നു ഞാൻ. ഡിഗ്രി പഠിക്കുമ്പോഴാണ് ജീവിതത്തെ ആകെ ഉലച്ച ആ സംഭവമുണ്ടായത്, അച്ഛൻ്റെ മരണം. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അത്. അതെന്നെ വല്ലാതെ തളർത്തി. പാലക്കാടായിരുന്ന ഞങ്ങൾ പിന്നീട് അമ്മയ്ക്കും അനിയത്തിക്കുമൊപ്പം ബാംഗ്ലൂരിലേക്ക് പോയി. എല്ലാമുള്ള അവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലായ്മയിലെത്തിയ അവസ്ഥ. പലപ്പോഴും ആത്മഹത്യാ ചിന്ത എന്നെ വേട്ടയാടി. എന്നേക്കാൾ 12 വയസ്സ് ഇളയ അനിയത്തിക്കുട്ടിയെക്കുറിച്ചായിരുന്നു വലിയ ചിന്ത. അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള ചുവടുകൾ. അവളെ ബാംഗ്ലൂരിലുള്ള കോൺവെൻ്റ് സ്കൂളിൽ ചേർത്തു. ഞാൻ അവിടുത്തെ കോൺവെൻ്റിലെ സിസ്റ്റർമാരെ കമ്പ്യൂട്ടർ ജോലികളിൽ സഹായിക്കുകയും ചെയ്തു. കോൺവെൻ്റ് വീടിനടുത്തായിരുന്നതിനാൽ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ വീട് സന്ദർശിക്കാറുമുണ്ട്. മമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിസ്റ്ററിനോട് നല്ല അടുപ്പമായിരുന്നു. ചാലക്കുടി സ്വദേശിനിയാണ് സിസ്റ്റർ. ഒരിക്കൽ അവർക്കൊപ്പം ഒരു ബുക്ക് സെന്ററിൽ പോയപ്പോൾ സിസ്റ്റർ ചോദിച്ചു, നിനക്ക് ബൈബിൾ വാങ്ങിത്തരട്ടെ? ഒരു ഹൈന്ദവ വിശ്വാസിയായ എന്നെ അസ്വസ്ഥതപ്പെടുത്തേണ്ട എന്നതിനാലായിരുന്നു ആ ചോദ്യം. ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ബൈബിൾ തന്നിട്ട് സിസ്റ്റർ പറഞ്ഞു, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു വാക്യമെങ്കിലും വായിക്കാൻ ശ്രദ്ധിക്കണേ. അതും ഞാൻ സ്വീകരിച്ചു. ദിവസവും ബൈബിൾ അല്പം വായിക്കും. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ബൈബിളും തൊട്ട് നമസ്കരിച്ചാണ് ഞാൻ എടുത്തിരുന്നത്. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ അത് ചുംബിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചതേയില്ല. ഒരിക്കൽ സിസ്റ്ററിൻ്റെ ബന്ധുക്കളുമൊത്ത് ഞാനും കുടുംബവും മലയാറ്റൂരിൽ പോയി. വിശ്വാസവുമായി ബന്ധപ്പെട്ടൊന്നും ആയിരുന്നില്ല ആ യാത്ര. അവിടെ കുരിശിൻ്റെ വഴിയിൽ 4-ാം സ്ഥലം എത്തിയപ്പോൾ ഒരു തോന്നൽ, മുട്ടുകുത്തി കയറിയാലോ. മുട്ടിലിഴഞ്ഞ് മല കയറാൻ തുടങ്ങി. അല്പദൂരം കയറിയപ്പോഴേക്കും മുട്ടുപൊട്ടി. മതിയെന്ന് അമ്മ പറഞ്ഞെങ്കിലും അമ്മയെ ആശ്വസിപ്പിച്ച് മുട്ടിലിഴഞ്ഞ് മുകളിലെത്തി. കൂടെയുള്ളവരിൽ ചിലർ പറഞ്ഞു, 100% നീ ക്രിസ്ത്യാനിയാകും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്കൊന്നും ഇത് തോന്നിയില്ലല്ലോ. അത് കേട്ടയുടൻ ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്കിഷ്ടമൊക്കെ തന്നെ, പക്ഷേ ഞാൻ മരിക്കുന്നെങ്കിൽ ഒരു ഹിന്ദുവായ മരിക്കൂ. അതായിരുന്നു ഭാരതത്തിൻ്റെ വിശ്വാസപിതാവായ മാർ തോമായുടെ മലയിൽ വെച്ച് ഞാൻ നടത്തിയ വിശ്വാസ പ്രഖ്യാപനം. ഹിന്ദുമതത്തെക്കുറിച്ച് പഠിച്ചറിഞ്ഞിട്ടുള്ള എനിക്ക് മറ്റൊന്ന് ചിന്തിക്കാനേ സാധിക്കുമായിരുന്നില്ല. ആ ഇടയ്ക്ക് സിസ്റ്ററിൻ്റെ അപ്പച്ചൻ്റെ ചരമവാർഷികത്തിന് ഞങ്ങൾ പോയി. അതോടനുബന്ധിച്ചുള്ള വിശുദ്ധബലി നടക്കുന്ന സമയം ദിവ്യബലി എന്നെ വല്ലാതെ ചലിപ്പിച്ചു. വിവിധ മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള എനിക്ക് അതിനെല്ലാം അപ്പുറമുള്ള ഒരു മനോഹര അനുഭവം. സന്തോഷമോ സങ്കടമോ പോസിറ്റീവ് എനർജിയോ ഒക്കെ ഉള്ളിൽ അനുഭവപ്പെടുന്നു. ഇക്കാര്യം ഞാൻ സിസ്റ്ററിനോട് പറയുകയും ചെയ്തു. അമേരിക്കയിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ അതിൽ സഹായിക്കുന്നതിനായി ഒരു ഫാദർ വിൻസെന്റിനെ സിസ്റ്റർ വഴി പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് എൻ്റെ അച്ഛനോടെന്ന പോലെ ഒരടുപ്പം പലപ്പോഴും തോന്നിയിരുന്നു. വല്ലപ്പോഴുമൊക്കെ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതിനിടെയാണ് വീണ്ടും അല്പം ഗൗരവതരമായ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. സിസ്റ്റർ ഇതറിഞ്ഞെങ്കിലും മീറ്റിംഗിലായിരുന്നതിനാൽ ആ സമയത്ത് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഫാദർ വിൻസെന്റിനെ എൻ്റെ അടുക്കിലേക്ക് അയച്ചു. അദ്ദേഹം എന്നെ ബലപ്പെടുത്തി. ആത്മഹത്യാ ചിന്തകൾ വരുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കരുതെന്നും അമ്മയെയോ സിസ്റ്ററിനെയോ തന്നെയോ ഒക്കെ വിളിക്കണമെന്നുമെല്ലാം നിർദ്ദേശിച്ച് അദ്ദേഹം യാത്രയായി. വീണ്ടും ആത്മഹത്യാ ചിന്ത ഉലച്ച നിമിഷങ്ങൾ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നതുപോലെ, ഒരു അച്ഛൻ പാടിത്തരുന്നതുപോലെ എനിക്കൊരു താരാട്ട് പാടിത്തരാമോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് താരാട്ടൊന്നും അറിയില്ല. സെമിനാരിയിൽ ഞങ്ങൾ അതൊന്നും പഠിക്കുന്നില്ലല്ലോ. വിശുദ്ധ കുർബാനയിലെ പാട്ടുകളാണ് അറിയാവുന്നത്. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം പാടി. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാത്തൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. അതിമധുരമായ ഒരു താരാട്ടു പാട്ടായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. എന്ത് പാട്ടാണെന്നൊന്നും അറിയില്ലെങ്കിലും ഞാനത് ഒരുപാട് തവണ പാടിക്കൊണ്ടിരുന്നു, ഒരു സുഹൃദ ജപം പോലെ. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആ ശീലം തുടർന്നു. അനുദിന ജീവിതത്തിൽ മറ്റൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ എന്തൊരത്ഭുതം, ആത്മഹത്യാ പ്രവണതയിൽ നിന്നും ഞാൻ പൂർണ്ണമായി മോചിതയായി. ഇന്ന് ഒരു മുട്ടുസൂചി കൊണ്ടുപോലും സ്വയം നോവിക്കാൻ എനിക്ക് സാധിക്കില്ല. നാളുകൾ ഇങ്ങനെ കഴിയും തോറും വിശുദ്ധ കുർബാന എനിക്ക് കൂടുതൽ അനുഭവമായിക്കൊണ്ടിരുന്നു. ബലിയിൽ ഈശോ എഴുന്നള്ളി വരുന്നത് അനുഭവിക്കാൻ സാധിച്ചു. അതിനാൽ തന്നെ ദിവ്യകാരുണ്യമായി അവിടുത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ കടുത്ത ഹൃദയവേദന. പലപ്പോഴും ദേവാലയത്തിൻ്റെ പിന്നിലിരുന്ന് കരയും. ഈശോ ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് മാമോദീസ സ്വീകരിക്കാൻ തീവ്രമായ ആഗ്രഹം. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ സമ്മതം നൽകിയെന്ന് മാത്രമല്ല, ആരെല്ലാം എതിർത്താലും കൂടെ നിൽക്കാമെന്ന് ഉറപ്പും തന്നു. ആ സമയത്താണ് ഒരു ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി പോകാൻ ക്ഷണം ലഭിച്ചത്. ആരാധന ചാപ്പലിലെത്തി ദിവ്യകാരുണ്യത്തിന് മുന്നിലിരുന്നു. ഞാനും ഈശോയും മാത്രമുള്ള ഒരു ലോകത്തേക്ക് പോകുന്നത് പോലെ. ഈശോ എന്നെ ആഴത്തിൽ തൊടുകയായിരുന്നു. ഞാൻ അവിടത്തോട് സംസാരിച്ച ഒരനുഭവം, എന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം ഉത്തരം കിട്ടി. അതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്ന ഹിന്ദു മതത്തെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, മറ്റ് മതങ്ങളെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. എന്നാൽ നിന്നേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ദൈവം, നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുകയായിരുന്നു. ഒടുവിൽ ഞാൻ അവിടുത്തെ കുമ്പിട്ട് വണങ്ങി. ആ സമയത്താണ് ഞാൻ ദിവ്യകാരുണ്യ ചാപ്പലിലാണെന്ന ഓർമ്മ വന്നത്. അത്രയും നേരം എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്ന് കൂടെയുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞു. ശരീരത്തിൽ പഴുത്തിരുന്ന ഒരു മുറിവ് ആ ദിവസത്തിനു ശേഷം പഴുപ്പ് മാറി ഉണങ്ങാൻ തുടങ്ങി. അതിനേക്കാൾ വലിയ അത്ഭുതം മറ്റൊന്നായിരുന്നു, അന്ന് വൈകുന്നേരം തിരികെ വീട്ടിൽ വന്നപ്പോൾ നല്ല ക്ഷീണം തോന്നിയതിനാൽ അനിയത്തിയോട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിച്ച് മുറിയിൽ പോയി കിടന്നു. പതിയെ ഉറക്കത്തിലായി എഴുന്നേറ്റത് പിറ്റേന്ന് രാവിലെ. 2004 നവംബർ 20 അച്ഛൻ്റെ മരണശേഷം 2014 സെപ്റ്റംബറിൽ ഈ സൗഖ്യം ലഭിക്കുന്നതുവരെയും ഉറക്ക ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. എന്നെ അടുത്തറിയുന്നവർക്കെല്ലാം ഇതറിയാമായിരുന്നു. അതിനാൽ തന്നെ എല്ലാവർക്കും വലിയ അത്ഭുതം. അന്നു മുതൽ എന്റെ ഉറക്കമില്ലായ്മ സൗഖ്യപ്പെടുകയായിരുന്നു. പിന്നീടുള്ള 3 മാസം പ്രാർത്ഥിച്ച് ഒരുങ്ങി. ഇത്രമാത്രം എന്നെ സ്നേഹിച്ച് നയിക്കുന്ന ഈശോയെ ദിവ്യകാരുണ്യമായി സ്വീകരിക്കാനായി 2015 ജനുവരി 1 സീറോ മലബാർ സഭാംഗമായി മാമോദീസ കൈക്കൊണ്ടു. ദേവി മേനോൻ എന്ന പേരിന് പകരം റോസ്മരിയ എന്ന പേര് സ്വീകരിച്ചു. ദൈവപിതാവിന്റെ സ്നേഹവും മിശിഹായുടെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിന്നോടൊത്തുണ്ടാകട്ടെ എന്ന ആശീർവാദം ഇന്നും എന്നിൽ പെയ്തു നിറയുന്നുണ്ട്. പരിശുദ്ധ കുർബാനയായ ഈശോയെക്കുറിച്ച് ആവുന്നിടത്തോളം പഠിക്കാനാണ് എനിക്കിപ്പോൾ ഏറ്റവും ആഗ്രഹം.